2024 ജനുവരി 10 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സ്കൂൾ കലോത്സവത്തിൽ മാറ്റങ്ങളാകാം. കൊല്ലം നഗരത്തെ 5 നാൾ ഉത്സവാഘോഷത്തിൽ മനം കുളിർപ്പിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവം തിങ്കളാഴ്ച സമാപിച്ചത് കണ്ണൂർ ജില്ല സ്വർണക്കപ്പ് നേടുന്നത് കണ്ടുകൊണ്ടാണ്. അവസാന മണിക്കൂറുകൾ വരെ കപ്പിനായി പോരാടിയ കോഴിക്കോടിനെ ഇക്കുറി 2 സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 21-ാം തവണയും കലാകിരീടത്തിൽ മുത്തമിടാൻ വേണ്ടി വീറോടെ മത്സരിച്ച അവർക്ക് വെറും 3 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് അത് നഷ്ടമായത്. 1-ാമതെത്തിയ കണ്ണൂരിന്റെ 4-ാം കപ്പ് നേട്ടമാണ് ഇത്. സമീപകാലത്ത് നടന്ന സ്കൂൾ കലോത്സവങ്ങളിൽ വെച്ച് പലതും കൊണ്ടും തിളക്കമേറിയ കൗമാര കലാമേളയായിരുന്നു കൊല്ലത്തേത്. സംഘാടക മികവിലും ഒരുപടി മുന്നിൽ തന്നെയായിരുന്നു. ആക്ഷേപങ്ങളും പരാതികളും താരതമ്യേന വളരെ കുറവായിരുന്നു. കലാമേളകളോടുള്ള കൊല്ലത്തുകാർക്കുള്ള ഒടുങ്ങാത്ത ആവേശം പൂർണ്ണതോതിൽ പ്രകടമായിരുന്നു. മത്സരവേദികളിൽ കാണാനായ ജനസഞ്ചയം ഉദാത്ത മാതൃക തന്നെയാണ്. അലോസരങ്ങളൊന്നും കൂടാതെ ചിട്ടയോടും കൃത്യതയോടും കൂടി മത്സരങ്ങൾക്ക് വേദി ഒരുക്കിയ സംഘടനാ പാഠവും സ്വാഗതാർഹം തന്നെയാണ്. മേള വൻ വിജയമാകുന്നതിന് രാപ്പകൽ ഒപ്പം നിന്ന മന്ത്രിമാരും ജനപ്രതിനിധികളും അധ്യാപകരും പൊതുപ്രവർത്തകരും ഉൾപ്പെട്ട സമിതിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതാണ് കൊല്ലം കലോത്സവമെന്ന് നിസ്സംശയം പറയാം. ഇത് സാധ്യമാക്കിയ അരങ്ങത്തും അണിയറയിലും അഹോരാത്രം പ്രവർത്തിച്ച മുഴുവൻ പേരെയും ഹാർദ്യമായി അഭിനന്ദിക്കുന്നു. 24 വേദികളിലായി നടന്ന വിവിധ മത്സരങ്ങളിൽ 15,000 കുട്ടികളാണ് പങ്കെടുത്തത്. പതിവുപോലെ അപ്പീൽ പ്രളയം ഇക്കുറിയും പല മത്സരങ്ങളും നീണ്ടുപോകാൻ കാരണമായി. അപ്പീലുകളുടെ വേലിയേറ്റം നിയന്ത്രിക്കാനുള്ള വഴികൾ കണ്ടെത്തേണ്ടി വരുമെന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം ശ്രദ്ധേയമാണ്. അടുത്ത വർഷം മുതൽ പരിഷ്കരിച്ച മാനുവൽ പ്രകാരം കലോത്സവമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. നല്ല നീക്കമാണ് അത്. എന്നാൽ കലാവാത്സന്യുള്ള കുട്ടികൾക്കായി മാത്രം സ്പോർട്സ് സ്കൂൾ മാതൃകയിൽ മോഡൽ സ്കൂൾ തുടങ്ങുമെന്ന പ്രഖ്യാപനം എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നന്നായി ആലോചിക്കണം. സാധാരണക്കാരായ കുട്ടികൾക്ക് കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആവശ്യമായ സഹായവും പിന്തുണയും സർക്കാരിന് നൽകാവുന്നതേ ഉള്ളൂ. നൃത്ത ഇനങ്ങളാണ് സാധാരണ കുട്ടികളെ പിന്നോട്ട് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. വളരെയധികം ചിലവേറിയ മത്സര ഇനങ്ങളാണിത്. വേഷവിധാനങ്ങളും പക്കമേളങ്ങളും ഒക്കെ ധാരാളം പണച്ചെലവുള്ള ഏർപ്പാടാണ്. അരങ്ങിൽ ശോഭിക്കാൻ ഇതൊക്കെ അനിവാര്യമാണെന്ന് താനും നൃത്ത ഇനങ്ങളിൽ നല്ല അഭിരുചിയുള്ള കുട്ടികളെ ഏതെല്ലാം തരത്തിൽ സഹായിക്കാനാവുമെന്ന് സർക്കാർ പരിശോധിക്കണം. ഈ രംഗത്തെ വിദഗ്ധരുമായി കൂടി ആലോചിച്ച് അതിനുള്ള മാർഗം കണ്ടെത്താവുന്നതേ ഉള്ളൂ. മത്സര ഇനങ്ങളുടെ പെരുപ്പമാണ് മറ്റൊരു പ്രശ്നം. വേദികളിലെത്തുന്ന പല ജനങ്ങളും കലോത്സവത്തിനു വേണ്ടി മാത്രം ആയുസുള്ളവയാണ്. ശരിയായ വിധി നിർണയം പോലും അസാധ്യമാകുന്ന മത്സര ഇനങ്ങളും കൂട്ടത്തിലുണ്ട്. ടീമുകൾക്ക് പോയിന്റ് നില കൂട്ടാൻ വേണ്ടിയാകരുത് മത്സര ഇനങ്ങൾ. കലോത്സവം കഴിഞ്ഞാൽ ഇത്തരം കലകളെക്കുറിച്ച് ഓർക്കുക പോലും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. കുട്ടികളുടെ കലാവാസന പുറത്തു കൊണ്ടുവരാനുള്ള വേദികളാകണം കലോത്സവങ്ങൾ. സ്കൂൾ കാലം തൊട്ടേ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിലാകണം അധ്യാപകരുടെ ശ്രദ്ധ. ഓരോ കുട്ടിയിലും ഒളിഞ്ഞിരിക്കുന്ന കലാവാസന കണ്ടുപിടിക്കാനും ആവശ്യമായ പ്രോത്സാഹനം നൽകി അവരെ വാർത്തെടുക്കാനും അധ്യാപകർക്കാണ് മുഖ്യ പങ്ക്. സ്കൂൾ തലത്തിലെ മത്സരങ്ങൾ പക്ഷപാതരഹിതമായിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സമാപന സമ്മേളനത്തിൽ പറഞ്ഞത്. പോയിന്റുകളും ഗ്രേസ് മാർക്കിനും ക്യാഷ് അവാർഡിനും അപ്പുറം കുട്ടികളിലെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാനുള്ള ഉത്തമ വേദികളാകണം ഓരോ കലാമേളയും.